السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. فأخرجنا من كان فيها من المؤمنين، فما وجدنا فيها غير بيت من المسلمين، وتركنا فيها آية للذين يخافون العذاب الأليم. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരികളെ, ഇന്ന് നാം പഠിക്കുന്നത് സൂറത്തു അദ്-ദാരിയാത്ത് 35, 36, 37 വചനങ്ങളാണ്. കഴിഞ്ഞ ആയത്തുകളിൽ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനതയെ നശിപ്പിക്കാൻ നിയോഗിതരായ മലക്കുകളുടെ ആഗമനത്തെക്കുറിച്ചും അവർ വന്നിട്ടുള്ള ഉദ്ദേശം ദുർമാർഗികളായ ഒരു ജനതയെ നശിപ്പിക്കുന്നതിനാണെന്നും അവർ പറഞ്ഞതായി പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നാം പഠിക്കുന്ന ഭാഗത്ത് ആ ജനത നശിപ്പിക്കപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സന്നിധിയിൽ നിന്ന് മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സന്നിധിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്, ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനതക്കും മലക്കുകൾക്കുമിടയിൽ എന്തെല്ലാം നടന്നു എന്ന് തുടങ്ങിയ വിവരണങ്ങളൊന്നും ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നില്ല. എന്നാൽ സൂറത്തു ഹൂദ്, സൂറത്തുൽ ഹിജ്ർ, സൂറത്തുൽ അങ്കബൂത്ത് എന്നീ സൂറത്തുകളിലൊക്കെ അതിൻ്റെ വിശദാംശങ്ങൾ ധാരാളമായി വന്നിട്ടുമുണ്ട്. ഇവിടെ ആ ജനതയ്ക്ക് മേൽ ശിക്ഷ ഇറങ്ങിയ ആ സമയം, അല്ലെങ്കിൽ അതിനുശേഷമുള്ള സമയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നതായി കാണുന്നത്. ആ ജനത എത്രമേൽ ശിക്ഷക്ക് അർഹരായി തീർന്നിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഖുർആൻ തന്നെ വിശദീകരിക്കുന്ന ചില വിവരണങ്ങൾ ഗ്രഹിക്കുന്നത് ഏറെ ഉചിതമായിരിക്കും. സൂറത്തു ഹൂദിലെ വചനങ്ങളിലൂടെ നാം ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, വലമ്മാ ജാഅത് റുസുലുനാ ലൂതൻ സീഅ ബിഹിം വലാഖ ബിഹിം സർഅൻ വഖാല ഹാദാ യൗമുൻ അസീബ് എന്ന്. നമ്മുടെ ദൂതന്മാർ മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമയിലെ അടുക്കെത്തിയപ്പോൾ അദ്ദേഹം അവരുടെ വരവിൽ വല്ലാതെ പരിഭ്രമിക്കുകയും മനസ്സിലേറെ പ്രയാസം അനുഭവിക്കുകയും ചെയ്തു. അദ്ദേഹം ആത്മകഥം ചെയ്യുന്നുണ്ട്, ഇന്നൊരു ക്ലേശദിനം തന്നെയാണല്ലോ എന്ന്. ഈ വിവരണ ശൈലിയിൽ നിന്ന് മനസ്സിലാകുന്നത് ലൂത്ത് നബി അലൈഹിസ്സലാമയിലെ അടുത്തേക്ക് മലക്കുകൾ വന്ന ഒരു രൂപവും സാഹചര്യവും എന്ന് പറയുന്നത് അവർ ഏറെ സുന്ദരന്മാരായി, സൗന്ദര്യവാന്മാരായി അവരിലേക്ക്, ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനതയിലേക്ക് വന്നു എന്ന് നമുക്കിവിടുന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. ഇവർ മലക്കുകളാണെന്നും ലൂത്ത് നബി അലൈഹിസ്സലാമക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ അതിഥികളുടെ ആഗമനത്തിൽ അദ്ദേഹത്തിന് വലിയ പരിഭ്രാന്തിയും മനക്ലേശവും ഒക്കെ അനുഭവപ്പെടുന്നത്. കാരണം തൻ്റെ ജനത എത്രമാത്രം ദുർവൃത്തരും നിർലജ്ജരുമായി കഴിഞ്ഞിരുന്നു എന്ന് അദ്ദേഹത്തിന് നന്നായി ബോധ്യമുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ വന്നെത്തിയ മലക്കുകളുടെ രൂപവും അവരുടെ സാഹചര്യങ്ങളും കാണുമ്പോൾ അവരോട് തൻ്റെ ജനത എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിൽ അദ്ദേഹത്തിന് വല്ലാതെ ആശങ്കയുണ്ടായിരുന്നു. അതാണ് ആ ഒരു വചനത്തിലൂടെ അള്ളാഹു പ്രകടമാക്കുന്നത്. ശേഷം സൂറത്തു ഹൂദിൽ തന്നെ തുടരുന്നത്, വജാഅഹു ഖൗമുഹു യുഹറൂന ഇലൈഹി വമിൻ ഖബ്ലു കാനൂ യഅമലൂന സയ്യിആത്ത്. قال يا قوم هؤلاء بناتي هن أطهر لكم فاتقوا الله ولا تخزون في ضيفي أليس منكم رجل رشيد. ആ അതിഥികൾ എത്തേണ്ട താമസം, ആ ജനത ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത ഭവനത്തിലേക്ക് പാഞ്ഞെടുക്കുകയാണ്. കാരണം അവർ മുമ്പേ ഇത്തരം നീചവൃത്തികൾ ശീലിച്ചവരായിരുന്നു. ലൂത്ത് നബി അലൈഹിസ്സലാം അവരോട് പറയുന്നുണ്ട്, അല്ലയോ സഹോദരങ്ങളെ, എൻ്റെ സമുദായത്തിലെ പെൺമക്കളാണല്ലോ ഇവരാകെ നിങ്ങൾക്ക് ഉത്തമരായിട്ടുള്ളത്, ഏറെ വിശുദ്ധരായിട്ടുള്ളത് എന്ന് അവർ ലൂത്ത് നബി അലൈഹിസ്സലാം ആ ജനതയോട്, തൻ്റെ ജനതയോട് പറയുന്നുണ്ട്. അഥവാ തൻ്റെ ജനതയിലെ സ്ത്രീകളെയാണല്ലോ നിങ്ങൾക്ക് അള്ളാഹു യഥാർത്ഥത്തിൽ വിധിച്ചു തന്നിട്ടുള്ളത്, അതാണല്ലോ പ്രകൃതിയും എന്ന ഒരർത്ഥത്തിലാണ് ലൂത്ത് നബി അലൈഹിസ്സലാം തൻ്റെ സമുദായത്തിലുള്ളവരോട് സംസാരിക്കുന്നത്. എന്നാൽ അവർ അതിന് മറുപടി പറയുന്നത്, ഖാലു ലഖദ് അലിംത മാ ലനാ ഫീ ബനാതിക മിൻ ഹഖിൻ വ ഇന്നക ലതഅലമു മാ നുരീദ്. അവർ മറുപടി നൽകിയത് ഇതായിരുന്നു, നിന്റെ പെൺമക്കളിൽ അല്ലെങ്കിൽ നിന്റെ നമ്മുടെ സമുദായത്തിൽ പെൺമക്കളിൽ ഞങ്ങൾക്കൊരു താല്പര്യവുമില്ലെന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ, എന്നല്ല എന്താണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും നിനക്ക് നന്നായിട്ട് അറിയാം എന്ന രീതിയിലാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിയുടെ ജനത അദ്ദേഹത്തിന് മറുപടി നൽകുന്നത്. ഈ വിവരണങ്ങളിൽ നിന്ന് ബോധ്യമാകുന്നത്, പ്രകൃതി വിരുദ്ധവും വൃത്തിഹീനവുമായ മാർഗം അവർ സ്വീകരിച്ചു എന്നിടത്ത് അവരുടെ തിന്മ നിലനിൽക്കുന്നില്ല, മറിച്ച് തങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും അഭിരുചികളും ഈ വൃത്തിഹീനമായ മാർഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുക എന്ന പതനത്തോളം, അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുന്ന, അതിനെക്കുറിച്ച് മാത്രം സ്വപ്നം കാണുന്ന ഒരവസ്ഥയിൽ അവർ എത്തിയിരുന്നു എന്നാണ് ഈ വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആ ജനതയുടെ ധിക്കാരവും അധർമ്മവും എല്ലാ പരിധികളും ലംഘിക്കപ്പെടുന്ന അവസ്ഥയിലെത്തിയതോടെയാണ് ആ ജനത യഥാർത്ഥത്തിൽ നശിപ്പിക്കപ്പെടുന്നത്. അതിനെക്കുറിച്ച് നാം മുമ്പും പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. സൂറത്ത് ഹൂദിലെ വചനങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം. ഫലമ്മാ ജാഅ അംറുനാ ജഅൽനാ ആലിയഹാ സാഫിലഹാ വ അംതർനാ അലൈഹാ ഹിജാറതം മിൻ സിജ്ജീലിൻ മൻദൂദ് മുസവ്വമതൻ ഇൻദ റബ്ബിക വമാ ഹിയ മിനല്ലാലിമീന ബിബഈദ്. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നെത്തിയപ്പോൾ നാം ആ നാടിനെ കീഴ്മേൽ മറിച്ചു കളഞ്ഞു, അതിനു മീതെ നാം ചുട്ട മൺകട്ടകൾ വർഷിച്ചു, അവയിൽ ഓരോ കല്ലും നിന്റെ നാഥങ്കൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. ഈ ശിക്ഷ ധിക്കാരികളിൽ നിന്ന് ഒട്ടും തന്നെ വിദൂരമല്ല എന്നാണ് അള്ളാഹു അവിടെ ആ ചരിത്രം വിവരിച്ചുകൊണ്ട് പറയുന്നത്. ഇതായിരുന്നു ലൂത്ത് നബി അലൈഹിസ്സലാമിയുടെ ജനതയുടെ ചരിത്രത്തിലെ അവസാന സന്ദർഭങ്ങളുടെ ഒരു രത്നചുരുക്കം എന്ന് പറയുന്നത്. ആ ജനത നശിപ്പിക്കപ്പെട്ടതിന് ശേഷമുള്ള അവസ്ഥയിലേക്കാണ് ഇന്ന് നാം പഠിക്കുന്ന സൂറത്തു ദാരിയാത്തിലെ 35 മുതലുള്ള വചനങ്ങളിലൂടെ അള്ളാഹു വെളിച്ചം വീശുന്നത്. അതിങ്ങനെയാണ്, അങ്ങനെ നാം പുറത്തു കൊണ്ടുവന്നു, മൻ കാന ഫീഹ, അവിടെ ഉണ്ടായിരുന്നവരെ, മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളിൽ നിന്ന്, അഥവാ അന്നാട്ടിൽ വിശ്വാസികളായി ഉണ്ടായിരുന്നവരെല്ലാം നാം പുറത്തു കൊണ്ടുവന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. മലക്കുകളുടെ വാക്കുകൾ യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ ആയത്തുകളിൽ അവസാനിക്കുകയാണ്. ഇനി ഇവിടെ മുതൽ അള്ളാഹു തന്നെ തൻ്റെ വാക്കുകളായാണ് ഈ ചരിത്ര വിവരണം മുന്നോട്ട് പോകുന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാമിയിൽ വിശ്വസിച്ചവരായി നിലകൊണ്ടിരുന്നവരെ, ആ തൻ്റെ ജനതയെ ആ ശിക്ഷയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തിയതിനെ കുറിച്ചാണ് ഈ ആയത്തുകളിൽ പ്രതിപാദിക്കുന്നത്. തുടർന്ന് വീണ്ടും അള്ളാഹു പറയുന്നുണ്ട്, ഫമാ വജദ്നാ ഫീഹാ ഗൈറ ബൈതിൻ മിനൽ മുസ്ലിമീൻ. ഫമാ വജദ്നാ എന്നാൽ നാം കണ്ടില്ല. ഫീഹി അവിടെ, ഗൈറ ബൈത്തിൻ ഒരു വീടല്ലാതെ, മിനൽ മുസ്ലിമീൻ മുസ്ലിങ്ങളുടേതായ, അവിടെ മുസ്ലിങ്ങളുടേതായ ഒരു വീടല്ലാതെ മറ്റൊന്നും നാം കണ്ടില്ല എന്നാണ് അള്ളാഹു ആ ജനതയെക്കുറിച്ച് പറയുന്നത്. ആ സമൂഹത്തിലും ആ പ്രദേശത്തും ഒരൊറ്റ കുടുംബം മാത്രമേ ഇസ്ലാമിൻ്റെയും ഈമാനിൻ്റെയും വെളിച്ചം നേടിയിരുന്നുള്ളൂ എന്നാണ് ഈ വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഏക കുടുംബം ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ കുടുംബവുമായിരുന്നു. ബാക്കിയുള്ള ജനങ്ങളത്രയും അധർമ്മത്തിലും പാപത്തിലും ആണ്ടുപോയിരുന്നു. രാജ്യമെങ്ങും അനീതികളാലും അക്രമങ്ങളാലും മുഖരിതമായിരുന്നു. അതിനാൽ അള്ളാഹു ഈ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതിന് ശേഷം ആ ജനത്തിൽ അവരിൽ ഒരാൾക്കും രക്ഷപ്പെടാനാവാത്ത വിധമുള്ള നാശമിറക്കി, ശിക്ഷയിറക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സൂക്തത്തിൽ മൂന്ന് പ്രധാന വിഷയങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഒന്ന്, ഏത് സമൂഹത്തിലും പരിഗണനീയമായ എന്തെങ്കിലും നന്മയുള്ളിടത്തോളം കാലം അള്ളാഹുവിൻ്റെ പ്രതിഫല വ്യവസ്ഥ ആ സമൂഹത്തെ നശിപ്പിക്കാൻ വിധിക്കുകയില്ല എന്നുള്ളതാണ്. ദുർജന ഭൂരിപക്ഷത്തിനെതിരെ തിന്മയെ വിലക്കുകയും നന്മയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന ചെറിയ ഒരു ന്യൂനപക്ഷമെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് പ്രവർത്തിക്കാൻ അവസരം നൽകുകയും നന്മയിൽ നിന്ന് സമ്പൂർണമായും മുക്തമായി കഴിഞ്ഞിട്ടില്ലാത്ത ആ സമൂഹത്തിൻ്റെ കാലാവധി ദീർഘിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ്. എന്നാൽ ഒരു സമൂഹത്തിൽ കഞ്ഞിയിലെ ഉപ്പോളം പോലും നന്മ അവശേഷിക്കുന്നില്ല എന്ന അവസ്ഥ സംജാതമായി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ നടപടിക്രമം ഇതായിരിക്കും. തിന്മക്കെതിരെ പൊരുതി അവശരായി നിസ്സഹായരായ സജ്ജനത്തെ ആ ദുഷ്ടജനതയിൽ നിന്ന് തൻ്റെ പ്രത്യേക ഇടപെടലിലൂടെ അള്ളാഹു മോചിപ്പിച്ചു കൊണ്ടുവരികയും ബാക്കി മുഴുവൻ ദുഷ്ജനങ്ങളെയും അല്ലെങ്കിൽ അതുപോലുള്ള മുഴുവൻ ധിക്കാരികളെയും പൂർണ്ണമായും ശിക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അള്ളാഹുവിൻ്റെ രീതിയായി നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമത്തൊരു അടിസ്ഥാനം എന്ന് പറയുന്നത്, ഇവിടെ അള്ളാഹു പറയുന്നത് പോലെ ഫമാ വജദന ഫീഹ ഗൈറ ബൈത്തിൻ മിനൽ മുസ്ലിമീൻ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു പ്രയോഗത്തിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാത്രം കുറിക്കുന്ന ഒരു വിശേഷണമല്ല മുസ്ലിം എന്നത്. ഒരുപക്ഷെ അത്തരമൊരു തെറ്റായ ധാരണ സമൂഹത്തിൽ ചരിത്രത്തിലും ഇന്നും ഒക്കെ വ്യാപകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ പ്രവാചകന്മാരും അവരുടെ അനുയായികളും മുസ്ലിങ്ങൾ തന്നെയായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത്. അവരുടെ മതങ്ങൾ ഇബ്രാഹീമി മതം, മൂസവി മതം, ഈസവി മതം എന്നിങ്ങനെയൊന്നും വെവ്വേറെ ആയിരുന്നില്ല. എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു. എല്ലാവരുടെയും ദീൻ ഇസ്ലാമുമായിരുന്നു. വിശുദ്ധ ഖുർആൻ ഈ യാഥാർത്ഥ്യം ധാരാളമായി, ഒരർത്ഥത്തിലും സംശയം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രീതിയിൽ അത് വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ നമുക്കൊക്കെ സുപരിതമായിട്ടുള്ള ഒരു വചനം, ഒരു ഉദാഹരണം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയുണ്ടല്ലോ. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക് വഅരിന മനാസികന വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഇവിടെ അവരുടെ പ്രാർത്ഥനയുടെ ഉള്ളടക്കം ഇതാണ്, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക്, നിനക്ക് കീഴ്പ്പെടുന്ന മുസ്ലിങ്ങളാക്കി നീ ഞങ്ങളെ മാറ്റണമേ. വമിൻ ദുര്രിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക്, ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്ന് മുസ്ലിമായ ഒരു ഉമ്മത്തിനെ നീ കൊണ്ടുവരണമേ എന്നായിരുന്നു പ്രാർത്ഥന. ഈ ആയത്തുകളിലൂടെ വ്യക്തമാകുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ്, അഥവാ മുഅ്മിൻ എന്നും മുസ്ലിം എന്നും രണ്ട് പദങ്ങൾ ഇവിടെ പ്രയോഗിച്ചതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഈ പദങ്ങൾ ഈ സൂക്തത്തിൽ തികച്ചും പര്യായങ്ങളായ രീതിയിലാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. മുസ്ലിം എന്നതിൻ്റെ പര്യായമായി മുഅ്മിൻ എന്ന സ്വഭാവത്തിലാണ് ഈ വചനങ്ങളിൽ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ എല്ലായിടത്തും ഇതേ രീതിയിലാണ് അത് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുക സാധ്യവുമല്ല. കാരണം ഈ ഒരു രീതിയിൽ സൂറത്തു ഹുജുറാത്തിലെ 14-ാമത്തെ വചനം നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ അവിടെ അള്ളാഹു പറയുന്നുണ്ട്, അഅ്റാബികളുടെ ചരിത്രം പറഞ്ഞുകൊണ്ട്, ഖാലത്തിൽ അഅ്റാബു ആമന്ന ഉല്ലം തുഅ്മിനു വലാകിൻ ഖൂലൂ അസ്ലംന വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. അവർ പറയുന്നുണ്ട്, അഅ്റാബികളായ ആളുകൾ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ആമന്ന, റസൂലേ താങ്കൾ അവരോട് പറയണം, ഖുൽ ലം തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, വലാക്കിൻ ഖൂലു, നിങ്ങൾ പറയുക, അസ്ലംന, ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നു എന്ന് പറയുക. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇതുവരെയും ഈമാൻ പ്രവേശിച്ചിട്ടില്ല എന്ന് അവരോട് പറയുക എന്ന് സൂറത്തു ഹുജുറാത്തിൽ 14-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. ഈ വചനങ്ങളെല്ലാം നമുക്ക് ചേർത്ത് വച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നേരത്തെ പലരും തെറ്റിദ്ധരിച്ചതുപോലെ മുഅ്മിൻ, മുസ്ലിം എന്നീ പദങ്ങൾ ഖുർആനിൽ എല്ലായിടത്തും ഒരേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് സ്വതന്ത്ര സാങ്കേതിക ശബ്ദങ്ങളാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ചിലയിടങ്ങളിൽ ഒരേ അർത്ഥത്തിൽ പര്യായം കണക്കെ അവ രണ്ട് പദങ്ങളും ഉപയോഗിച്ചിരിക്കാം, മുസ്ലിം എന്നതും മുഅ്മിൻ എന്നതും. എന്നാൽ ചിലയിടങ്ങളിൽ വ്യത്യസ്ത അർത്ഥങ്ങളിലും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് സൂറത്തു ഹുജുറാത്തിലെ വചനമാണ് നമ്മളിപ്പോൾ ആ അർത്ഥത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. വിശ്വാസമില്ലാതെ കേവലം ബാഹ്യമായി ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ പ്രവേശിച്ചിട്ടുള്ളവനെയാണ് അവിടെ മുസ്ലിം എന്ന് പറയുക. ചുരുക്കത്തിൽ, ശരിയായ ഈമാനുള്ളവരെല്ലാം മുസ്ലിങ്ങളായിരിക്കുമെന്ന് തീർച്ചയാണ്. എന്നാൽ ഇസ്ലാമുള്ളവരെയെല്ലാം യഥാർത്ഥ ഈമാനുള്ളവരായി കൊള്ളണമെന്നില്ല എന്നതാണ് ഈ രണ്ട് പദങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അത്തരം ആളുകളിൽ കപടന്മാരും ഉണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ഈമാൻ ഹൃദയത്തിലുള്ള വിശ്വാസവും ഇസ്ലാം എന്നത് ആ വിശ്വാസമനുസരിച്ചിട്ടുള്ള പ്രവർത്തനവുമാകുന്നു. അതുപോലെ തന്നെ ഈമാൻ, മുഅ്മിൻ എന്നീ പദങ്ങൾ ഖുർആനിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുക എന്ന അർത്ഥത്തിൽ മാത്രമേ പ്രയോഗിക്കപ്പെടുകയുള്ളൂ എന്ന ഒരു വാദവും യഥാർത്ഥ ശരിയല്ല. മിക്കവാറും എല്ലായിടങ്ങളിലും എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഈമാൻ എന്ന പദം അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണെങ്കിലും ധാരാളം സ്ഥലങ്ങളിൽ ഈ പദങ്ങൾ അഥവാ ഈമാൻ, മുഅ്മിൻ എന്നീ പദങ്ങൾ ബാഹ്യമായി വിശ്വാസം അംഗീകരിക്കുക എന്ന അർത്ഥത്തിലും പ്രയോഗിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവസാനം അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തു ദാരിയാത്ത് ഈ വചനങ്ങളിൽ പറയുന്നത്, وتركنا فيها آية للذين يخافون العذاب الأليم وتركنا فيها അങ്ങനെ അതിൽ നാം അവശേഷിപ്പിക്കുകയും ചെയ്തു. ആയത്തൻ, ഒരു ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഒരു അടയാളം, ലില്ലദീന യഖാഫൂന, ഭയപ്പെടുന്നവർക്ക്, അൽഅദാബൽ അലീം, വേദനയേറിയ ശിക്ഷയെ ഭയപ്പെടുന്നവർക്ക്, അഥവാ ആ ജനതയെ നശിപ്പിച്ചതിന് ശേഷം അനന്തരം വേദനയേറിയ ശിക്ഷയെ ഭയപ്പെടുന്നവർക്ക് നാം അവിടെ ഒരു ദൃഷ്ടാന്തം ബാക്കിയാക്കി എന്നാണ് അള്ളാഹു പറയുന്നത്. ആയത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൃഷ്ടാന്തം, അടയാളം എന്നീ അർത്ഥങ്ങളാണ്. ഈ ദൃഷ്ടാന്തം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ചാവുകടൽ എന്നുള്ളതാണ് എന്നതിൽ ഏറെ എല്ലാ മുഫസ്സറുകളും ഐക്യഖണ്ഡേന അഭിപ്രായപ്പെടുന്നുണ്ട്. ചാവുകടൽ അതിൻ്റെ ദക്ഷിണ പ്രദേശങ്ങളിൽ ഒരു ഭയാനകമായ നാശത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും ദൃശ്യമാകുന്നുണ്ട്. ലൂത്ത് ജനതയുടെ വൻ നഗരം വലിയ ഭൂകമ്പത്തിൽ പെട്ട് ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നു പോകുകയും അതിനുമീതെ ചാവുകടലിലെ ജലം വ്യാപിക്കുകയും ചെയ്തതായിരിക്കണമെന്നാണ് പുരാവസ്തു ഗവേഷകരുടെ അനുമാനം. എന്തുകൊണ്ടെന്നാൽ ഈ സമുദ്രത്തിലെ അൽ ലിസാൻ എന്നറിയപ്പെടുന്ന ചെറിയ ദ്വീപുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഭാഗം പിന്നീട് ഉണ്ടായിത്തീർന്നതാണെന്ന് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ഈ ദ്വീപുകളുടെ ഉത്തരഭാഗത്ത് കാണപ്പെടുന്ന പൗരാണിക ചാവുകടലിലെ അവശിഷ്ടങ്ങളും ദക്ഷിണ ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ച അവശിഷ്ടങ്ങളും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്നും മനസ്സിലാക്കപ്പെടുന്നു. ദക്ഷിണഭാഗം നേരത്തെ ചാവുകടലിൻ്റെ തന്നെ പ്രതലത്തിൽ നിന്ന് ഉയർന്നിട്ടായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. പിന്നെ എപ്പോഴോ അതെല്ലാം താഴോട്ടമർന്ന് മുങ്ങിപ്പോവുകയായിരുന്നു എന്നും ഈ ഒരു വസ്തുതകൾ മുന്നോട്ട് വെക്കുമ്പോൾ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നുണ്ട്. ഈ ഒരു സംഭവം അഥവാ ആണ്ടുപോകുന്ന ഈ പ്രദേശം തന്നെ ആണ്ടുപോകുന്നത് സംഭവിച്ചിട്ടുള്ളത് BC 2000 ആണ്ടോടുകൂടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാൻ കഴിയും. യഥാർത്ഥത്തിൽ ചരിത്രപരമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെയും ലൂത്ത് നബി അലൈഹിസ്സലാമിയുടെയും കാലഘട്ടവും ഏതാണ്ട് ഇതുതന്നെയായിരുന്നു എന്ന് കൃത്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 1965 ഒരു സംഘം അമേരിക്കൻ പുരാവസ്തു ഗവേഷകർ അൽ ലിസാൻ എന്ന ആ ദ്വീപുകളെ കുറിച്ച് 20,000 കല്ലറകളുള്ള ഒരു വലിയ ശ്മശാനം ആ ദ്വീപുകളിൽ കണ്ടെത്തുകയുണ്ടായി. അതിനടുത്ത് വലിയ ഒരു പട്ടണമുണ്ടായിരുന്നു എന്ന് ഈ തെളിവുകൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇത്ര വലിയ ശ്മശാനത്തിനിണങ്ങുന്ന തരത്തിലുള്ള ഒരു പട്ടണത്തിൻ്റെ അടയാളങ്ങളും അവശിഷ്ടങ്ങളും അവിടെ ഇട്ട് കാണാനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ശ്മശാനവുമായി ബന്ധപ്പെട്ട പട്ടണം സമുദ്രത്തിൽ ആണ്ടുപോയി എന്ന് അനുമാനിക്കുന്നതാണ് ഈ അല്ലെങ്കിൽ എന്നതിനെ ബലപ്പെടുത്തുന്നതാണ് ഈ ചരിത്ര ഗവേഷണ യാഥാർത്ഥ്യങ്ങളിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. ചാവുകടലിൻ്റെ തെക്കും കിഴക്കുമായി ഇന്ന് തികച്ചും വിജനവും ഊഷരവുമായി സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ പൗരാണിക ജനവാസ കേന്ദ്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ധാരാളമായി ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് ഇതൊരു ജനനിബിഡമായ പ്രദേശമായിരുന്നു. നശിച്ചുപോയ 100 ഗ്രാമങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്ന് അവിടെ കാണുന്നുണ്ട്. ആ പ്രദേശത്ത് അതിൻ്റെ ഉൾഭാഗങ്ങളിൽ ഭൂമിയുടെ ഉൾഭാഗങ്ങളിൽ മണ്ണെണ്ണയും ഗന്ധകവും താറും കൽക്കരിയുമൊക്കെയാകുന്ന ധാതുക്കളുടെ വൻ നിക്ഷേപങ്ങളും ഇന്ന് അവിടങ്ങളിൽ കാണുന്നുണ്ട്. ഈ ഇത് കണ്ടാൽ ഏതോ ഒരു കാലത്ത് ഇവിടം വ്യാപകമായ ഏതോ ഒരു അർത്ഥത്തിൽ ആ ജനത നശിപ്പിക്കപ്പെടുകയും പിന്നീട് അവ മണ്ണടിഞ്ഞു പോവുകയും ചെയ്തു എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ തെളിവുകൾ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. വതറക്ന ഫീഹ ആയതൻ എന്ന ഈ വചനത്തെ അന്വർത്ഥമാക്കുന്ന ദൃഷ്ടാന്തങ്ങൾ ആ പ്രദേശത്ത് അവശേഷിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. ഭൂമിയിൽ അഹങ്കരിച്ച് അള്ളാഹുവിൻ്റെ പരിധികൾ ലംഘിച്ച് കഴിയുന്ന ഓരോരുത്തർക്കുമുള്ള താക്കീതാണിത്. ഇത്തരം ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന വിഭാഗങ്ങളിൽ നാഥൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് നാം പഠിച്ച വചനങ്ങൾ പാരായണം ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ഫഅഖ്റജ്നാ മൻ കാന ഫീഹാ മിനൽ മുഅ്മിനീൻ ഫമാ വജദ്നാ ഫീഹാ ഗൈറ ബൈത്തിൻ മിനൽ മുസ്ലിമീൻ وتركنا فيها آية للذين يخافون العذاب الأليم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.